ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ്, പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-04-35. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-04-35. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
കർത്തൃ ദിനമാം ശബ്ബത്ത്.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളിതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായി സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ധ്യാന ചിന്തകളുമായി തിരുസന്നിധിയിൽ ഞങ്ങൾ തലകളെ വണക്കുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയോടൊപ്പം അങ്ങ് അങ്ങയുടെ സാന്നിധ്യത്തെ അരുളേണമേ. ഞങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള, ശ്രവിക്കുന്നതായിട്ടുള്ള ഈ സന്ദേശം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഉണർവ് പകരുന്നതായി തീരുവാൻ അങ്ങാകുന്ന പടിയിലൂടെ കയറി കർത്താവെ സ്വർഗത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3:3 യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമസ് ഒരു യഹൂദ മത അധ്യാപകനായിരുന്നു. ഒരിക്കൽ അവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു രാത്രി യേശുവിനെ കാണുവാൻ പോയി. അവർ തമ്മിൽ താൽപര്യജനകമായ ഒരു വിഷയം സംസാരിക്കുവാൻ ഇടയായി. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചതിനാൽ ദൈവം ഒരു പ്രത്യേക രീതിയിൽ യേശുവിനോടൊപ്പമുണ്ടെന്ന് നിക്കോദിമസ് മനസ്സിലാക്കിയിരുന്നു. നിക്കോദിമസ് ആത്മീയ സത്യങ്ങളിൽ ഒരു പ്രതിഭാതനായ മതനേതാവാണെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. അല്പം കൂടി ആത്മീക സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ടെന്ന ആവശ്യകത തിരിച്ചറിഞ്ഞതിനാൽ യേശു സത്യത്തിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങൾ നിക്കോദേമസുമായി പങ്കുവച്ചു. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. ആത്മീയമായ വീണ്ടും ജനനത്തിന് വേണ്ടത് സൈദ്ധാന്തികമായ അറിവല്ല, പുതിയ അറിവുകൾ സ്വായത്തമാക്കാനുള്ള നിങ്ങളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുകയുമല്ല വേണ്ടത്, മറിച്ച് ഒരു പുതിയ ഹൃദയമാണ് വേണ്ടത്. ഇത് ശാരീരികമായി അഥവാ ഭൗതികമായ രീതിയിൽ അസാധ്യമാണെന്ന് നിക്കോദമസിന് അറിയാമായിരുന്നു. എന്നാൽ യേശു ആത്മീയ വീണ്ടും ജനനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ദൈവീക കാഴ്ചപ്പാടുകൾ മരിച്ചുകിടക്കുന്ന ഹൃദയങ്ങളിൽ ജീവന്റെ നാഥനായ യേശു മാനസാന്തരത്തിലൂടെ പുതിയ ജീവൻ നൽകുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ് മാനസാന്തരം. നിക്കോദമസിനെ പോലെയുള്ള നമ്മുടെ ജീവിതം നേരുള്ളതും സ്വഭാവം നല്ലതുമാകയാൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവമുമ്പാകെ ഒരിക്കലും വിനയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പ്രശംസിച്ച് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം. എന്നാൽ ക്രിസ്തുവിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നാം എത്രമാത്രം അഴുക്കുള്ളവരാണെന്നും സ്വാർത്ഥ തൽപരത ദൈവത്തോടുള്ള ശത്രുത്വമാണെന്നും നമുക്ക് വിവേചിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്വനീതി വെറും കറപിരണ്ട വസ്ത്രം പോലെയാണെന്ന് നമ്മൾ തിരിച്ചറിയും. പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് നമ്മെ കഴുകി വെടിപ്പാക്കി നമ്മുടെ ഹൃദയങ്ങളെ സ്വന്ത സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ തിരിച്ചറിയും. ദൈവ തേജസ്സിൻ്റെ ഒരു രശ്മി അഥവാ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ ഒരു കിരണം മാത്രം മനുഷ്യ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ മതി, അത് ഹൃദയത്തിൻ്റെ കോണുകളിലും ഉള്ളറകളിലും മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ വെളിച്ചത്താക്കുകയും മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈരുദ്ധ്യം, അതിൻ്റെ ദൂഷ്യം തുടങ്ങിയവ അനാവൃതമാക്കുകയും ചെയ്യും. ഹൃദയത്തിലെ അവിശ്വാസവും അധരങ്ങളുടെ മാലിന്യവും നമുക്ക് തെളിയിച്ചു തരികയും ചെയ്യും. ദിവ്യ ന്യായപ്രമാണത്തെ ദുർബലമാക്കിക്കൊണ്ടുള്ള അവിശ്വസ്തതയെ പ്രകടമാക്കുന്ന പാപിയുടെ പ്രവൃത്തികളെ അവന് ദൃഷ്ടിഗോചരമാക്കിയിട്ട് ദൈവാത്മാവിൻ്റെ നിരീക്ഷണ ശക്തി അവൻ്റെ ആത്മാവിനെ ദണ്ഡിപ്പിച്ച് കീഴടക്കുകയും ചെയ്യും. ഇപ്രകാരം ക്രിസ്തുവിൻ്റെ കറയും കളങ്കവുമില്ലാത്ത സ്വഭാവത്തെ ദർശിക്കുന്തോറും ഒരുവൻ തന്നെത്താൻ വെറുക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യും. ദാനിയേൽ പ്രവാചകൻ തൻ്റെ അടുക്കൽ അയക്കപ്പെട്ട സ്വർഗീയ ദൂതനെ ചുറ്റിയിരുന്ന തേജസ് കണ്ടയുടൻ തന്നെ തൻ്റെ സ്വന്തം കുറ്റങ്ങളും ബലഹീനതകളും തിരിച്ചറിഞ്ഞു, അവന് ബോധ്യപ്പെട്ടു. ആ അത്ഭുത കാഴ്ച അവനെ എപ്രകാരം ബാധിച്ചുവെന്ന് വിവരിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല, എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്ക് ഒട്ടും ബലമില്ലാതെയുമായി. ദാനിയേലിൻ്റെ പ്രവചനം 10:8. ഇപ്രകാരം ദർശിക്കപ്പെട്ട ഒരു ആത്മാവ് സ്വാർത്ഥത, സ്വസ്നേഹം ആദിയായ ദുർഗുണങ്ങളെ പരിത്യജിക്കുകയും ക്രിസ്തുവിൻ്റെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് ദിവ്യ ന്യായപ്രമാണത്തിനും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനും അനുയോജ്യമായ ശുദ്ധി പ്രാപിപ്പാൻ വാഞ്ചിക്കുകയും ചെയ്യും. ന്യായപ്രമാണത്തിലെ നീതിയെ സംബന്ധിച്ച്, അതായത് ബാഹ്യമായ നടപ്പുകളെ സംബന്ധിച്ചിടത്തോളം താൻ അനിന്യൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ തൻ്റെ ബാഹ്യ ജീവിതത്തെ ന്യായപ്രമാണത്തിൻ്റെ ശബ്ദാർത്ഥത്തോട് ഒത്തുനോക്കിയപ്പോൾ തന്നിൽ യാതൊരു പാപവും ഒരു കുറവും പൗലോസ് കണ്ടില്ല. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ആത്മീക സ്വഭാവത്തെ മനസ്സിലാക്കിയ ഉടനെ അവൻ തന്നെ തന്നെ വിളിച്ചത് പാപിയാണെന്നാണ്, മാത്രമല്ല പാപികളിൽ ഒന്നാമനാണെന്നാണ്. എന്നാൽ ആ വിശുദ്ധ കൽപ്പനകളുടെ പൊരുളിൻ്റെ ആഴത്തിലേക്ക് അവൻ കടന്നു നോക്കിയപ്പോൾ താൻ ദൈവമുമ്പാകെ ഏതു നിലയിൽ കാണപ്പെട്ടുവോ അതേ നിലയിൽ അവനും തന്നെ തന്നെ കണ്ടു. തൻ്റെ ആത്മീക നഗ്നത തിരിച്ചറിഞ്ഞു തലതാഴ്ത്തി അവൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ന്യായപ്രമാണത്തിൻ്റെ ആത്മീയ സ്വഭാവം അവന് ബോധ്യമായപ്പോൾ പാപം അതിൻ്റെ യഥാർത്ഥമായ ഭയങ്കരാവസ്ഥയിൽ അവന് കാണപ്പെടുകയും അവൻ്റെ ആത്മപ്രശംസ അന്തർധാനം ചെയ്യുകയും ചെയ്തു. ദൈവം എല്ലാ പാപങ്ങളെയും തുല്യ അളവിൽ പരിഗണിക്കുവാൻ തയ്യാറാകുന്നില്ല. മനുഷ്യൻ്റെ കണ്ണിൽ പാപത്തിന് അളവുകോലുണ്ട്. എന്നാൽ മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഒരു തെറ്റായ പ്രവൃത്തി എത്ര നിസ്സാരമായി തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു പാപവും ചെറുതല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം എല്ലാ സംഗതികളെയും അവയുടെ യഥാർത്ഥ നിലയിൽ തന്നെ പരിഗണിക്കുന്നു. മദ്യപാനിയെ മനുഷ്യർ നിന്ദിക്കുകയും അവന് സ്വർഗത്തിൽ പ്രവേശനം കിട്ടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഗർവം, സ്വാർത്ഥത, ദുരാഗ്രഹം എന്നീ സ്വഭാവങ്ങളെ മിക്കപ്പോഴും ഗണിക്കാതെ വിട്ടുകളയുകയും ചെയ്യുന്നു. ഒരു ഭയങ്കര പാപം ചെയ്യുന്ന മനുഷ്യൻ അതിനെക്കുറിച്ച് കുറ്റബോധവും ലജ്ജയും ദാരിദ്ര്യവും തന്മൂലം ക്രിസ്തുവിൻ്റെ കൃപ കൊണ്ടുള്ള ആവശ്യബോധവും ഉണ്ടായിന്ന് വരാം. എന്നാൽ പാപിയായ മനുഷ്യന് അത്തരത്തിലുള്ള യാതൊരു ചിന്തയും ഉണ്ടാകുകയില്ല. അതിനാൽ അവൻ്റെ ഹൃദയ കവാടം സദാ ക്രിസ്തുവിനെതിരായി അടയ്ക്കപ്പെട്ടിരിക്കുകയും അങ്ങനെ അവൻ നൽകുവാൻ, അതായത് കർത്താവ് അവന് നൽകുവാൻ, ഈ വ്യക്തിക്ക് കൊടുക്കുവാൻ, പ്രദാനം ചെയ്യുവാൻ ആഗ്രഹിച്ച അളവറ്റ അനുഗ്രഹങ്ങൾ അവന് ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്നു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച ആ ചുങ്കക്കാരൻ തന്നെത്താൻ മഹാ അരിഷ്ടനായ പാപിയായി കരുതി. എന്നു മാത്രമല്ല, മറ്റുള്ളവരും അവനെ അപ്രകാരം തന്നെയാണ് കരുതിപ്പോന്നതും. എന്നാൽ തന്നിൽ കുറവായിരുന്നത് ഇന്നതെന്ന് അവന് നല്ല ബോധമുണ്ടായിരുന്നതുകൊണ്ട് അവൻ തൻ്റെ പാപങ്ങളുടെ, അപരാധങ്ങളുടെ മുഴുഭാരത്തോടും ദുഃഖത്തോടും കൂടെ ദൈവസന്നിധിയിൽ ചെന്ന് കരുണയ്ക്കായി അപേക്ഷിച്ചു. തൻ്റെ ഹൃദയം അവൻ ദൈവത്തിൻ്റെ കൃപാപ്രവൃത്തിക്ക് തുറന്നുകൊടുത്തു. ദൈവാത്മാവ് അവനെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി. എന്നാൽ സ്വനീതിക്കാരനായ മറ്റൊരു വ്യക്തി, ഒരു പരീശൻ, ആത്മപ്രശംസാപൂർണമായ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട്, ഉരുവിട്ടുകൊണ്ട് അവൻ്റെ ഹൃദയം വിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിനെതിരായി അടച്ചിട്ടു. അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടിരുന്നതുകൊണ്ട് ദൈവിക വിശുദ്ധിയുടെ പൂർണ്ണതയ്ക്കെതിരായി അവനിലുണ്ടായിരുന്ന അശുദ്ധിയെക്കുറിച്ചുള്ള ബോധം ആ പരീശന് ലഭിക്കുകയുണ്ടായില്ല. അതൊരാവശ്യമുള്ള കാര്യമാണ്. പാപബോധവും പാപത്തിൽ നിന്നുള്ള വിടുതലും മാനസാന്തരവും ആവശ്യമാണെന്നുള്ള ബോധവും അവനുണ്ടായില്ല. അതിനാൽ പരീശൻ അത് പ്രാപിച്ചതുമില്ല. നമ്മുടെ പാപാരിഷ്ടതയെക്കുറിച്ചുള്ള ബോധം നമ്മിൽ അങ്കുരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുന്നതിന് നമ്മെ തന്നെ ഗുണീകരിച്ച് തീരുവോളം കാത്തിരിക്കരുത്. അതായത് നമ്മൾ നമ്മെ തന്നെ വിശുദ്ധമായ ഒരു അവസ്ഥയിൽ ഉയർത്തുവാൻ ശ്രമിച്ചതിന് ശേഷം നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ നീതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് സ്വീകരിക്കാം എന്ന് നമ്മൾ കരുതരുത്. ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള യോഗ്യത തങ്ങൾക്കില്ല എന്ന് കുറേയധികം പേർ വിചാരിക്കുന്നു. നിനക്ക് നിന്റെ സ്വന്തം പരിശ്രമങ്ങളാൽ നിന്നെ തന്നെ ഗുണീകരിപ്പാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? കൂശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. യിരെമ്യാവിന്റെ പ്രവചനം 13:23 ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യനും ചില ഇടങ്ങളിൽ അശക്തനാണ്, നിസ്സഹായനാണ് എന്നാണ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ മോചനത്തെക്കുറിച്ചുള്ള ഒരു ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ അവിടെ അശക്തരാണ്, നിസ്സഹായരാണ്. ഇതിന് ദൈവം മാത്രമേ നമുക്ക് സഹായമായിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിലും അധികം ബലവത്തായ ഒരു പ്രോത്സാഹന ഗേതു ഉണ്ടാകുവാനോ ഉത്തമമായ ഒരു അവസരം വരുവാനോ ഇപ്പോഴുള്ളതിനേക്കാൾ അധികം പരിപാവനമായ ഒരു സ്വഭാവഗുണം സൃഷ്ടിച്ചെടുത്തതിനു ശേഷമോ സാഹചര്യങ്ങൾ സംജാതമായതിനു ശേഷമോ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നീതിക്ക് വേണ്ടി അപേക്ഷിക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. നമുക്ക് സ്വയമായി യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇപ്പോൾ നമ്മൾ ചെയ്താൽ അത്രയും നല്ലത്. കുറെ കാലം കഴിഞ്ഞാലും ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതിനാൽ നാം ഏതു നിലയിൽ ആയിരിക്കുന്നുവോ അതേ നിലയിൽ തന്നെ, ഈ ഒരു സമയത്തു തന്നെ നമുക്ക് ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലാൻ സാധിക്കും. എന്നാൽ അവൻ്റെ കൃപയെ നിരസിക്കുന്നവരെ കൂടി ദൈവം ഒടുവിൽ തൻ്റെ മഹൽ സ്നേഹവും വൻകരുണയും ഹേതുവായി രക്ഷിക്കും എന്ന വ്യാജ ഉപദേശത്താൽ ആരും നിങ്ങളെ ചതിക്കരുത്. പാപത്തിൻ്റെ പാപകത്വം, പാപത്തിൻ്റെ ദോഷകരമായിട്ടുള്ള നില എത്ര ഭയാനകമാണെന്ന് ക്രൂശുകൊണ്ടല്ലാതെ നമുക്കൊരിക്കലും തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. ദൈവം നല്ലവനാകയാൽ യാതൊരു പാപിയെയും തള്ളിക്കളയാതെ ഒടുവിൽ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ ചേർത്തുകൊള്ളും എന്ന് ഉപദേശിക്കുന്നവർ കാൽവറി മലയിലേക്ക് ഒന്ന് കണ്ണുയർത്തട്ടെ. മനുഷ്യരെ രക്ഷിപ്പാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ഈ ഏക ബലിയർപ്പണത്താലല്ലാതെ മനുഷ്യർക്ക് പാപത്തിൻ്റെ ദുശക്തിയിൽ നിന്ന് തെറ്റിയൊഴുവാനും വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിൽ യഥാസ്ഥാനപ്പെട്ട് വരുവാനുമായി വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ക്രിസ്തു അനുസരണം കെട്ടവരായ നമ്മുടെ കുറ്റം തൻ്റെ മേൽ ഏറ്റുകൊണ്ട് പാപികളുടെ പ്രതിപുരുഷനായി നിന്ന് കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് വേദന അനുഭവിച്ച് മരിച്ചത്. ദൈവപുത്രന്റെ ഈ സ്നേഹം, കഷ്ടപ്പാട്, മരണം എന്നിവയിൽ നിന്ന് പാപത്തിൻ്റെ ഭയങ്കരത്വം എന്തെന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നില്ലയോ? ഇല്ല എങ്കിൽ നമുക്ക് വേറെ എവിടെ നിന്നും പാപത്തിൻ്റെ ഭീകരതയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. നാം ക്രിസ്തുവിന് നമ്മെ തന്നെ ഭരമേൽപ്പിച്ച് അവന് വിധേയരായി തീരുന്നതൊഴികെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് തെറ്റി ഒഴുവാനും വിശുദ്ധ ജീവന് അംശികളായി തീരുവാനും വേറെ വഴി ഒന്നുമില്ലെന്നും ഈ ഒരു പ്രവൃത്തി നമ്മളോട് പ്രസ്താവിക്കുന്നു. പ്രിയ സഹോദര, പിശാച് നിന്റെ സമീപേ വന്ന് നീ വലിയൊരു പാപിയാണ് എന്ന് നിന്നോട് പറയുമ്പോൾ നീ നിന്റെ വീണ്ടെടുപ്പുകാരനിലേക്ക് കണ്ണുയർത്തി അവൻ്റെ അവധാനങ്ങളെ ഒന്ന് പ്രകീർത്തിക്കുക. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. ഈ യാഗത്തെ മനസ്സിലാക്കുകയും ആ യാഗത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ യാഗമാർഗത്തിൻ്റെ പരിഭാവനതയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ, ഏതൊരു പാപിക്കും കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ, സത്യജീവന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവ് വഴിയൊരുക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ലോകം തരുന്നതിനേക്കാൾ വിശേഷമായിരിക്കുന്ന ഒന്നിനെ പ്രാപിക്കണമെന്ന് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാഞ്ഛയുണ്ടെങ്കിൽ സഹോദര സഹോദരി മനസ്സിലാക്കുക, അത് നിന്റെ ആത്മാവിനോടുള്ള ദൈവശബ്ദമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങാകുന്ന പടിയിൽ ഒരു പടി കൂടി ഞങ്ങൾ കയറിയിരിക്കുന്നു. അനുതാപത്തിൻ്റെ, വീണ്ടും ജനനത്തിൻ്റെ, ഒരു തിരിച്ചുവരവിൻ്റെ പാഠം ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ അങ്ങ് സഹായിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ പാപ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ അങ്ങിലേക്ക് തിരിയുവാൻ, അങ്ങയുടെ വഴികളെ മനസ്സിലാക്കുവാൻ, അങ്ങിലേക്ക് നടന്ന് നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. വേദന കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട് നിരാശയിലായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപം ഒരിക്കലും അവരുടെ മേൽ അധികാരം സ്ഥാപിക്കാതിരിക്കുവാൻ അങ്ങയുടെ ദയ ഈ മക്കളിലേക്ക് അങ്ങ് ചൊരിയണം. ഈ കൃപയെ സ്വീകരിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കുന്നതാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-333-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.